بسم الله الرحمن الرحيم. الحمد لله وحده، الصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. സത്യവിശ്വാസികളെ, കഴിഞ്ഞ ദർസിൽ നാം സംസാരിച്ചിരുന്ന വിഷയം മറിയം അലൈഹിസ്സലാം, മറിയം അലൈഹിസ്സലാമയുടെ ചരിത്രത്തിൽ നിന്ന് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രങ്ങളിൽ നിന്ന് ഒരു ചരിത്രത്തിന്റെ, ഒരുപാട് ചരിത്രങ്ങൾ നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധിപ്പിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചായിരുന്നു നാം പറഞ്ഞത്. ഇൻഷാഅല്ലാ അതിന്റെ തുടർച്ച എന്നോണം തന്നെ മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രം പൂർണ്ണമാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കൂടി നാം സൂചിപ്പിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളത് മുഅ്മിന്റെ മേൽ നിർബന്ധമാണ്. അതിൽ ഒരു പ്രവാചകനിൽ അവിശ്വസിച്ചാൽ അവൻ ഇസ്ലാം നിന്ന് പുറത്താവും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല, അവന്റെ വിധി എന്താണ്? അവൻ ഇസ്ലാം നിന്ന് പുറത്താവും. എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിച്ചിരിക്കണം. കുറച്ചു പേരിൽ വിശ്വസിക്കുക, കുറച്ചു പേരിൽ വിശ്വസിക്കാതിരിക്കൂല ഇരിക്കുക, അത് മുഅ്മിനീങ്ങൾക്ക് സാധിക്കില്ല. എല്ലാ പ്രവാചകന്മാരും വിശ്വസിക്കൽ ഈമാനിന്റെ അർക്കാനിൽ പെട്ടതാണ്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസത്തിന് മറ്റുള്ള പ്രവാചകന്മാരെ പോലെ തന്നെ പ്രാധാന്യവും അതിനേക്കാൾ ഒരു ഗൗരവവും കൂടുതൽ വരുന്നുണ്ട്. നാം സൂചിപ്പിച്ചതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവ് കാത്തിരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇൻഷാ നമ്മൾ വിശദമായി പറയുമ്പോൾ പറയും. ഇവിടെ നാം മറിയം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവും ഈസാ നബി അലൈഹിസ്സലാം ആ തൊട്ടിൽ നിന്ന് സംസാരിച്ച സംസാരവുമാണ്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സമയത്ത് ആളുകൾ മൂന്ന് വിഭാഗങ്ങളായിട്ട് മാറി. മൂന്ന് വിഭാഗങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട്. ഒരു കൂട്ടർ പറഞ്ഞത് ഈസാ നബി അലൈഹിസ്സലാം മറിയം ബീവി വ്യഭിചരിച്ചുണ്ടായ, അഊദുബില്ല, വ്യഭിചരിച്ചുണ്ടായ മകനാണ്, അങ്ങനെ കൊണ്ടുവന്ന മകനാണ് എന്ന് പറഞ്ഞു. ആരാ കൂട്ടർ? ജൂതന്മാർ. കാരണം അവർക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നബിയായി അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉപവറ്റ് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവർ ഒന്നാമത് പഴച്ച വിശ്വാസത്തിലാണ്, യഥാർത്ഥ വിശ്വാസത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അവരുണ്ടാക്കിയ വലിയൊരു അപവാദമായിരുന്നു അത്. രണ്ടാമത്തെ ഒരു കൂട്ടർ, അവർ പറഞ്ഞത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനം നമുക്കറിയാം ഭൗതികമായിട്ടുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനവും ജനിച്ച ഉടനെ ഉണ്ടായ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടർ ആ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് അഥവാ ഇലാഹായ റബ്ബായ അള്ളാഹുവിന്റെ മകൻ, അവൻ സ്വീകരിച്ച സന്താനമാണെന്ന് ഒരു വിഭാഗം വാദിച്ചു. അവരാണ് നമ്മൾ നസാറാക്കൾ എന്ന് പറയുന്നത്. ഒരു കൂട്ടർ, മൂന്നാമത്തെ കൂട്ടർ, അവർ എന്താണോ ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിലിൽ നിന്ന് സംസാരിച്ചത്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ തന്നെ വേദനന്ദം നൽകപ്പെട്ട നബിയുമാണെന്ന് ആ വിശ്വാസം വിശ്വസിച്ചവർ അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. ഇവിടെ വളരെ അപകടം പിടിച്ച വാദമാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടുള്ള പിഴച്ച വിശ്വാസം എന്നുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിലുള്ള വിശ്വാസം ഗൗരവത്തിൽ തന്നെ നാം ഓരോരുത്തരും പഠിക്കേണ്ടതുണ്ട്. കാരണം ഒരു ഇസ്ലാമായി ജനിച്ച അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുന്ന ആളുകൾ വേറൊരു മതത്തിലേക്ക് നമ്മുടെ നാടുകളിൽ പോകുന്നുണ്ട് എങ്കിൽ അവർ അധിക പേരും പോകുന്ന ഒരു മതം എന്നുള്ളത് ക്രൈസ്തവതയിലേക്കാണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മുസ്ലിമായി ജനിച്ച ഒരാൾക്ക് ഒരു വിഗ്രഹത്തിനെ ആരാധിക്കുന്ന ഹൈന്ദവ മതത്തിലേക്കോ അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു മതസമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിലേക്ക് അധിക പേരും ചാഞ്ഞു പോകുന്നത് ക്രൈസ്തവതയിലേക്കാണ്. അല്ലെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിലെ വിശ്വാസം ശരിയാവാത്തതിന്റെ പേരിൽ പരച്ചു പോകുന്ന മറ്റൊരു വിഭാഗമാണ് കാദിയാനിസം എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ പരമാണ് കാദിയാനിസത്തിന്റെ അടിത്തറ എന്നുള്ളത്. അപ്പോ പ്രധാനമായിട്ടും ഈസാ നബി അലൈഹി ഇസ്ലാമിലെ വിശ്വാസം എന്തായിരിക്കണം, നമ്മുടെ നാട്ടിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിലെ ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന അവസ്ഥകൾ, അത് എന്താണ് അപകടം എന്നുള്ളത് നമുക്കറിയാം. അതിലേറ്റവും വലിയ അപകടം അള്ളാഹുവിന്റെ സന്താനമാണ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് വാദിച്ച നസാറാക്കളുടേതാണ്. കാരണം അവർ വ്യക്തമായ ശിർക്കിലേക്കും വ്യക്തമായ കുഫറിലേക്കും അള്ളാഹുവിന്റെ മേൽ ഒരിക്കലും ആരോപിക്കാൻ പാടില്ലാത്ത ഗൗരവമുള്ള ആരോപണമാണ് അവർ ആരോപിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വഖാലു ഇത്തഖദ റഹ്മാനു വലദ. അവർ പറഞ്ഞിരിക്കുന്നു റഹ്മാനായ റബ്ബ് ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു. അവരൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു. ആർക്ക്? ആകാശഭൂമികളെ സൃഷ്ടിച്ച്, മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച്, ജീവജാലങ്ങളെ സൃഷ്ടിച്ച്, അതിനെ എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാൻ റഹീം റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു. ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്ന ഒരാക്കി ആരോപിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, വളരെ അപകടകരമായ ഗൗരവത്തിലുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. വളരെ ഗൗരവമുള്ള ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പറഞ്ഞു, വലിനജഅലഹു ആയതൻ ലിന്നാസ് വറഹ്മതൻ മിന്ന, മറിയം അലൈഹിസ്സലാമയോട് ഒരു കുട്ടി ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണ്? ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തം, അവർക്കുള്ള റഹ്മത്ത് ആയിട്ടാണ് നാം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്. എന്തിനാ ദൃഷ്ടാന്തങ്ങൾ? അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനും ആ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ബോധ്യപ്പെടാനുമാണ് അള്ളാഹു തആല ദൃഷ്ടാന്തങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാൻ. അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു? അള്ളാഹുവിന്റെ കുദ്രത്തായിരുന്നു. പക്ഷേ ആളുകൾ അള്ളാഹുവിന്റെ മേലെ വലിയ ഗൗരവമുള്ള ഒരു ആക്ഷേപം കെട്ടിച്ചമച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അതിന് ഗൗരവം പറയുന്ന ഒരായത്ത് അല്ലാഹു തആല പറഞ്ഞു, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻഷഖുൽ അർദ് വതഖില്ലുൽ ജിബാലു ഹദ്ദ. ആ വാക്ക് കാരണം റഹ്മാനായ റബ്ബൊരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് കാരണം ആകാശം പൊട്ടിപ്പിളരും, ഭൂമി വിണ്ടു കീറുമാറ്, പർവ്വതം പൊടിഞ്ഞു പോകുമാറ്. ഗൗരവമുള്ള വാക്കാണ് അൻദഉ ലിറഹ്മാൻ വലദ, റഹ്മാനായ റബ്ബ് ഒരു മകനെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാദം അത്രയധികം ഗൗരവമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനെ പറ്റി വിശദീകരിക്കുന്ന ഏറ്റവും മനോഹരമായ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്നീ സൂറത്ത് വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നായിക്കൊണ്ട് അറിയിക്കുന്ന സൂറത്ത്. വളരെ ചുരുക്കമായിട്ടുകളേ ഉള്ളൂ, പക്ഷേ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്നുള്ള സ്ഥാനം, അത് തൗഹീദിന്റെ ആയത്തുകൾക്ക് മറ്റുള്ള ആയത്തുകളേക്കാൾ ഫൗലുണ്ട്, അതിന് തെളിവാണ് ഇത് എന്ന് ഉലമാക്കൾ പറയാറുണ്ട്. അതിൽ അള്ളാഹു തആല പറഞ്ഞ എന്താണ്? ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടുമില്ല, അവൻ ജനിപ്പിക്കുന്നവൻ അഥവാ അവനൊരു കുട്ടി ഉണ്ടാകുന്നവനുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് റബ്ബുൽ ആലമീന് യോജിച്ച കാര്യവുമല്ല അത്. അള്ളാഹു തആല പറഞ്ഞു, വമാ യംബഗി ലിർറഹ്മാൻ അയ്യത്തഖിദ വലദ, യോജിച്ചതേയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് റഹ്മാനായ റബ്ബിന് യോജിച്ച കാര്യമേയല്ല ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ ചിന്തിക്കണം. അള്ളാഹുവിന്റെ മഹത്വവും ആ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരു മകനുണ്ട് എന്ന് പറയുന്ന വാദവും തമ്മിലുള്ള ഒരു അന്തരം, അതിന്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അള്ളാഹു തആല എത്രയോ ആയത്തുകളിലൂടെ അത് പറഞ്ഞു. അള്ളാഹു തആല പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശഭൂമികളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് വരുന്നത് അബ്ദ അടിമയായിക്കൊണ്ടാണ്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ അല്ലാഹുവിന്റെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട് ഏതൊരാളും സഹോദരങ്ങളെ, മനുഷ്യർ ചില ആളുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവില്ല എന്ന് പറയുന്ന, അല്ലാഹുവിന്റെ അടിമത്വം നിഷേധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അവരുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അവരുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ഭൂമിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു തആലയുടെ നിയന്ത്രണത്തിൽ മാത്രമാണ്. നമ്മള് നാം വിചാരിച്ചാൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയാത്ത, തീരുമാനിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്നു. അതെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് നടക്കുന്നത്. മനുഷ്യനെ അധികാരപ്പെടുത്തുന്നില്ല. എല്ലാ കാര്യങ്ങളും, എല്ലാ ജന്തുജീവജാലങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ അടിമത്തത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ അല്ലാഹു തആല പറയാം, അങ്ങനെ പറയാം. അപ്പോ ഈസാ നബി അലൈഹിസ്സലാമിലുള്ള വിശ്വാസം, അത് നാം മനസ്സിലാക്കേണ്ടത്, ആ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ നിന്ന് ആദ്യം പറഞ്ഞ വാക്ക് എന്താണ് എന്നുള്ളതാ. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ ദാസനാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. നബിയെ നിങ്ങൾ പറയ്, റഹ്മാനായ റബ്ബിനൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ, ഫഅന അവ്വലുൽ ആബിദീൻ, ഞാനായിരിക്കും ആദ്യം അതിനെ ഇബാദത്ത് ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയാൻ പറയാ. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് സ്വീകരിച്ചാലും, അഥവാ അല്ലാഹു തആലയുടെ കൽപ്പന അല്ലെങ്കിൽ അല്ലാഹു തആലയുടെ ഏതെങ്കിലും ഒരു കാര്യം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറ്റവും മുന്നിൽ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയാൻ പറയാണ്, അല്ലാഹുക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനാണ്, അത് അല്ലാഹുവിന്റെ കുട്ടി പറഞ്ഞ അല്ലാഹുവിന്റെ ഒരു ഇതല്ലേ, ഞാനാണ് ആദ്യമായി ഇബാദത്ത് ചെയ്യേണ്ടി വരിക. അതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനൊരു കാര്യമേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ്, അഥവാ ഖുദ്സിയായ ഒരു ഹദീസ്, അല്ലാഹു തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. അല്ലാഹു തആല പറഞ്ഞു, ശതമനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ ആക്ഷേപിക്കുന്നു, എന്നെ പറ്റി വൃത്തികേടുകൾ പറയുന്നു. എന്നിട്ട് പറയാണ് അല്ലാഹു തആല പറയാണ്, വലം യകുൽ ലഹു ദാലിക്, എന്ന ഞാൻ അങ്ങനെയല്ല, എന്നെ പറ്റി അപവാദം പറയുന്നു അവർ, പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെയല്ല. യസഉമു അന്നി വലദൻ വഅന അൽഅഹദ് അസ്സമദ് അല്ലദീ ലം അലിദ് വലം ഊലദ് വലം യകുൽ ലീ കുഫുവൻ അഹദ്. അവർ പറയുകയാണ്, അവർ ആരോപിക്കുകയാണ്, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു സന്താനമുണ്ട് എന്ന് അവർ ആരോപിക്കുന്നു. വഅന അൽഅഹദ്, ഞാൻ അഹദാണ്, അസ്സമദ്, മറ്റൊരാളുടെ ആശ്രയം ആവശ്യമില്ലാത്ത അസ്സമദാണ്. അല്ലദീ ലം അലിദ് വലം ഊലദ്, ഞാൻ ജനിച്ചവനല്ല, വേറൊന്നിന്റെ ഒരു പിതാവായി എന്ന നിലക്ക് ജനിപ്പിക്കുന്നവനുമല്ല. വലം യകുൽ ലീ കുഫുവൻ അഹദ്, എന്നോട് സമമായിക്കൊണ്ട് യോജിപ്പിലായിക്കൊണ്ട് ഒന്നുമില്ല തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങൾ, ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. നാം പറഞ്ഞതുപോലെ വളരെ ഓരോ വിശ്വാസത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ശുഭഹത്തുകൾ വരുമ്പോഴാണ് അതിനുള്ള മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുക. നമുക്കറിയാൻ സാധിക്കും, നാട്ടിലെ കാദ്യാനികളുമായിട്ട് അവരുമായിട്ട് ചിലരൊക്കെ വന്ന് അവരൊരു ദാവത്തുണ്ട്, അതിനുവേണ്ടി സംസാരിക്കുമ്പോഴാണ് ചില ആളുകൾക്ക് വളരെ മാനസികമായിട്ട് അസ്വസ്ഥരാവുക. എനിക്കറിയാം, നല്ല മുസ്ലിം കുടുംബത്തിൽ ജീവിച്ച ചെറുപ്പക്കാരൻ, അവൻ ഖുർആൻ ശരിക്കും പഠിക്കുന്നതിന് മുമ്പ് ബൈബിൾ പഠിച്ചു, ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് പിന്നെ ദാവത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിൽ ബൈബിൾ പഠിച്ചു, അത് ദീനിന്റെ അസ്ലികൾ പഠിച്ചിട്ടില്ല. ഓൻ കയറി ബൈബിൾ പഠിച്ചിട്ട് ഓൻ പിന്നെ എത്തിച്ചേർന്നത് കാദിയാനിസത്തിലാണ്, അതിന്റെ വാദക്കാരനായി മാറിയത്. വളരെ ഗൗരവത്തിൽ ഓരോ വിശ്വാസവും പഠിപ്പിക്കുന്നതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിലുള്ള വിശ്വാസം നമ്മുടെ മക്കളെ നാം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലൗ അറാദല്ലാഹു അയ്യത്തഖിദ വലദ ലസ്തഫ മിമ്മാ യഖ്ലഖു മാ യശാ. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു സന്താനത്തെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതിന് അള്ളാഹു തെരഞ്ഞെടുക്കും. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ മനുഷ്യ സൃഷ്ടികളാണ്, അതിനേക്കാൾ ഉന്നത സ്ഥാനത്തുള്ളവരാണ് മലക്കുകൾ. അള്ളാഹു തആലയ്ക്ക് വേണമെങ്കിൽ മലക്കുകളെ സന്താനമായി സ്വീകരിക്കാം ആവശ്യമാണെങ്കിൽ. അത് ആക്ഷേപിച്ച ജൂതന്മാരുണ്ട്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ പലതരം പിന്നെ അള്ളാഹു തആലക്ക് സ്വീകരിക്കണമെങ്കിൽ വേറെ എന്ത് എന്തൊക്കെ സൃഷ്ടികൾ ഉണ്ട് അതിനൊക്കെ സ്വീകരിക്കാം. എന്നിട്ട് പറയാണ് സുബ്ഹാനഹ് സുബ്ഹാനഹ്, അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധൻ. സുബ്ഹാൻ എന്ന് പറയുമ്പോ അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആലയെ എല്ലാ ന്യൂനതകളിൽ നിന്നും, അള്ളാഹു തആലയ്ക്ക് ആളുകൾ ആക്ഷേപിക്കുന്ന കുട്ടിയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ശരീക്കിനെ, ഒരു ലഹീറിനെ, സഹായിയെ, പങ്കുകാരനെ, അങ്ങനെ എന്തൊക്കെ അള്ളാഹുവിന്റെ മേലെ ആക്ഷേപിക്കുന്നുവോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വാക്കാണ് സുബ്ഹാന. സുബ്ഹാൻ എത്ര പരിശുദ്ധനാണ്! ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അള്ളാഹു ഏകനായ എല്ലാത്തിന്റെയും ഉന്നതിലെ ഖാഹിറുള്ള ഖഹാറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് അള്ളാഹു തആലയെ പറ്റി പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ച ഒരു കാര്യമേയല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ അളമത്തിന്, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. ലാ അഹദ അസ്ബറു അലാ അദൻ സമിഅഹു ഒരു സമിഅഹു മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ തന്നോട് തന്നെ പറ്റി പറയുന്ന ആക്ഷേപം കേട്ട് ക്ഷമിക്കുന്ന വേറൊരാളുമില്ല. തന്നെ പറ്റി ആളുകൾ പറയുന്ന ആക്ഷേപവും അതുപോലെയുള്ള കാര്യങ്ങളും കേട്ട് ക്ഷമിക്കുന്നതിൽ അള്ളാഹുവിനേക്കാൾ ക്ഷമിക്കുന്ന മറ്റാരുമില്ല. എന്നിട്ട് പറയാണ് ഇന്നഹു യജ്അലൂന ലഹു വലദ, ആ ആളുകൾ എന്ത് ചെയ്തു? നസാറാക്കൾ അള്ളാഹുവിന്റെ മേൽ സന്താനമുണ്ട്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്നിൽ ആക്ഷേപിച്ചു. വഹുവ യർസുഖുഹും വയുആഫീഹിം, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നു? അവർക്ക് റിസ്ക് നൽകുന്നു, അവർക്ക് ആഫിയത്ത് നൽകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര ക്ഷമയുണ്ടായിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു തആലയെ പറ്റി വലിയ സഹോദരങ്ങളെ, നമ്മളെ പറ്റി ആരെങ്കിലും വ്യഭിചാരാരോപണം പറഞ്ഞ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് നമ്മൾക്കില്ലാത്ത ഒരു വേറൊരു കുട്ടിയെ കാണിച്ചിട്ട് ഇത് നിന്റെ കുട്ടിയാണ്, നീ വ്യഭിചരിച്ചുണ്ടായ കുട്ടിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മനുഷ്യരായ നമുക്ക് എത്രത്തോളം ഉണ്ടാകും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആക്ഷേപങ്ങളെല്ലാം ഏറ്റവും ക്ഷമയോടുകൂടി അത്രയധികം ആക്ഷേപിച്ചിട്ടും അവർക്ക് റിസ്ക്കും ആഫിയത്തും നൽകുക. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖ. മസീഹ് ഇബ്നു മറിയം അഥവാ ഈസാ നബി അലൈഹിസ്സലാം സ്ഥാനപ്പേരാണ് മസീഹ് എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാം ഇല്ലാ റസൂലുൻ, പ്രവാചകനല്ലാതെ മറ്റൊന്നുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ പോലെ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. വഉമ്മുഹു സിദ്ദീഖ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ സത്യസന്ധയുമാണ്, അഥവാ വ്യഭിചരിച്ചിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായതുമല്ല ഈസാ നബി അലൈഹിസ്സലാം. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം. ഒന്ന്, അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ അടിമയാണ്. രണ്ട്, അള്ളാഹുവിന്റെ റസൂലുമാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്നെ ബനു ഇസ്രായേലുകളോട് ദഅവത്ത് നടത്തുമ്പോൾ ബനു ഇസ്രായേലിനോട് പറഞ്ഞ കാര്യം, വഇദ് ഖാല ഈസാ ബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനൽ തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യാതീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കാണ് സഹോദരങ്ങളെ. ഈ ഒരു ഈസാ നബി അലൈഹിസ്സലാമിന്റെ വാക്ക് തന്നെ സ്വീകരിച്ചാൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ജനസംഖ്യയിൽ വിശ്വസിച്ചു പോകുന്ന ഈ പിളച്ച വിശ്വാസം, ഈ നസാറാക്കളുടെ വിശ്വാസം, അതിൽ നിന്ന് പോരാവുന്നതേ ഉള്ളൂ യഥാർത്ഥ രൂപത്തിലൊന്നും അവർ ചിന്തിച്ചാൽ. അള്ളാഹു പിന്നെ അള്ളാഹു ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതായിട്ട് പറയാണ്, വൈദ് ഖാല ഈസാ ബ്നു മറിയം, ഈസാ ബ്നു മറിയം പറഞ്ഞു, യാ ബനി ഇസ്രായീൽ, ഏ ബനു ഇസ്രായേലുകളെ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്ത്, നിങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നൽകപ്പെട്ട തൗറാത്ത് അഥവാ മുൻകഴിഞ്ഞ പ്രവാചകന്മാരിൽ, മൂസാ നബി അലൈഹിസ്സലാം അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ വഴി നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട ദീൻ ഇസ്ലാം, അത്തൗറാത്ത്, അതിനെ സത്യപ്പെടുത്തുന്നതും അതുപോലെ തന്നെ മുബശ്ശിറം ബിറസൂലിൻ യാതീ മിൻ ബഅദി, എനിക്ക് ശേഷം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്നവനും, ഇസ്മുഹു അഹ്മദ്, അതിന്റെ പേരാണ് അഹ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ ഒരു പേരാണ് എന്ത്? അഹ്മദ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകളുണ്ട്, അതിൽ ഹദീസുകളിൽ തന്നെ അഞ്ചെണ്ണം മറ്റു പല പേരുകളും വന്നിട്ടുണ്ട്. മുഹമ്മദ്, അഹമ്മദ്, ഹാഷിർ, മാഹി, അതുപോലെയുള്ള ഒരുപാട് പേരുകൾ, അഞ്ചോളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാതെയും വേറെയും ഒരുപാട് പേരുകൾ, സിഫത്തുകളായിട്ടും പേരുകളായിട്ടും മറ്റു ഉലമാക്കൾ എന്നിവ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ വിശ്വാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന, അതായത് നമ്മൾക്ക് നാളെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന തരത്തിൽ ഈ വിശ്വാസം ആവശ്യമാണ്, എന്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിലെ വിശ്വാസം ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ശഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദ ലാ ശരീക ല, ആരാണോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല, അവൻ ഏകനാണ്, അവൻ ഒരു പങ്കുകാരുമില്ല എന്ന് ഷഹാദത്ത് ചെയ്യുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അബ്ദും ദാസനും അവന്റെ റസൂലുമാണെന്ന് വിശ്വസിക്കുകയും ഈ രണ്ട് കാര്യത്തിൽ ഷഹാദത്ത് ചെയ്യുകയും, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ആ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും, വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, അള്ളാഹു സുബ്ഹാനഹു വതആല മറിയമിലേക്ക് ഇട്ടുകൊടുത്ത കലിമത്ത്. എന്താണ് ആ കലിമത്ത് കൊണ്ടുള്ള ഉദ്ദേശം? കുൻ ഫയകൂൻ, ഉണ്ടാകൂ എന്നുള്ള കുൻ എന്നുള്ള പദം, അതാണ് കലിമത്ത് കൊണ്ടുള്ള ഉദ്ദേശം. അതിലൂടെയാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ പറയുന്നുണ്ട് കുൻ എന്നുള്ള പദം. അതുപോലെ വറൂഹം മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള, അവനിൽ നിന്ന് റൂഹ്. ഇതാണ് ചില ആളുകൾ ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ സന്താനമാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വറൂഹം മിൻഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന്റെ റൂഹാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അള്ളാഹ് ഈ റൂഹ് കൊണ്ടുള്ള ഉദ്ദേശം പല രീതിയിൽ ഒരുമാക്കി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് റൂഹം മിൻഹ എന്നുള്ള ഉദ്ദേശം അള്ളാഹു തആല സൃഷ്ടിച്ച റൂഹുകളിൽ ഒരു റൂഹ് എന്നുള്ളതാണ്. കാരണം ആദം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? നഫഖ്തു മിൻ റൂഹി, അതായത് ഓർമ്മയില്ല, എന്റെ റൂഹിൽ നിന്ന് ഞാൻ ഊതി എന്നുള്ളത്. പക്ഷെ ഈ ആളുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന് എന്ത് പറയുന്നില്ല? അള്ളാഹുവിന്റെ മകനായിട്ട് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ റൂഹുകൊണ്ടുള്ള ഉദ്ദേശം ജിബ്രീൽ അലൈഹി ഇസ്ലാമാണെന്ന്. കാരണം ജിബ്രീൽ അലൈഹി ഇസ്ലാം, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് റൂഹ് എന്ന് പേരുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് മറിയം അലൈഹി ഇസ്ലാമിന്റെ അടുക്കിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സന്തോഷ വാർത്ത കൊണ്ട് എത്തിച്ചത് എന്നുള്ളത്. അങ്ങനെ പല രീതിയിൽ, എന്തിരുന്നാലും അള്ളാഹുവിൽ നിന്നുള്ള റൂഹുകളിൽ ഒരു റൂഹാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് വൽ ജന്നതു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ് എന്നും നരകം സത്യമാണ് എന്നും ഷഹാദത്ത് ചെയ്താൽ, അദ്ഖലഹുല്ലാഹുൽ ജന്ന അലാ മാ കാന മിനൽ അമൽ, അവനെ അള്ളാഹു തആല സ്വർഗത്തിൽ പ്രവേശിക്കും അവന്റെ കർമ്മങ്ങൾക്ക് മേലെയായിട്ട്. ഒന്നെങ്കിൽ കർമ്മങ്ങളുടെ ദർജക്കനുസരിച്ച്, അല്ലെങ്കിൽ കർമ്മങ്ങളുടെ മേൽ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ സ്വർഗപ്രവേശനത്തിന് കാരണമായി പറയുമ്പോ വേറെയും ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിലുള്ള പ്രത്യേക വിശ്വാസം എടുത്തു പറയുന്നുണ്ട്. നാം പറഞ്ഞല്ലോ ഗൗരവമുള്ളതാണത്, വളരെ ഗൗരവമുള്ളത്. ഇന്ന് സമൂഹത്തിൽ ആ വിഷയത്തിൽ നടക്കുന്ന വലിയ ചർച്ചകളും അതുപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം മറ്റുള്ള കഴിഞ്ഞ പ്രവാചകന്മാരെ പോലെയല്ല, അതാണ് ഗൗരവം. ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിൽ മരിച്ചിട്ടില്ല, ഈസാ നബി അലൈഹി ഇസ്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് ആര്? മുസ്ലിമീങ്ങൾ. അതാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിലെ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം. മറ്റുള്ള പ്രവാചകന്മാർ എന്തില്ല, ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം വരുന്നില്ല. പക്ഷെ ഈസാ നബി, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഓരോരുത്തരും എപ്പോഴെങ്കിലും നമ്മൾ അത് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ടോ? ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവും കാത്ത്, ഈസാ നബി അലൈഹി ഇസ്ലാം വരും ഇൻഷാ അല്ലാഹ്. ഇന്ന് മുസ്ലിങ്ങളുടെ ലോകാവസാനത്തിന്റെ ലക്ഷണമായി പറഞ്ഞിട്ടുള്ള ആ വിഷയങ്ങൾ, അത് നടക്കുന്നതിനെ കുറിച്ച് നാം പ്രതീക്ഷിക്കണം. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വരവിനെ നാം പ്രതീക്ഷിക്കണം. മുസ്ലിമുകൾക്ക് ഇജ്ജത്ത് നൽകുന്ന, മുസ്ലിമുകൾക്ക് ഇസ്ലാം മാത്രം നിലനിൽക്കുന്ന ഒരവസ്ഥ ഇൻഷാല്ലാ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ ഈ വിശ്വാസം നാം മനസ്സിലാക്കണം. ഇവിടെ അത് ആ മാത്രം ചേർത്ത് പറഞ്ഞു സ്വർഗപ്രവേശനത്തിന്റെ അവിടെ, ഇതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കാത്ത ആളുകൾ, അഥവാ ഈസാ നബി അലൈഹി ഇസ്ലാം വ്യഭിചാര പുത്രനാണെന്ന് പറഞ്ഞ ആളുകൾ, ജൂതന്മാർ, അവർക്കൊരു വിശ്വാസമുണ്ട്. എന്താണ്? ഉസൈർ അലൈഹി ഇസ്ലാം, അള്ളാഹുവിന്റെ പ്രവാചകനായ ഉസൈർ നബി. ഉസൈർ നബി ആരാണ്? അള്ളാഹുവിന്റെ മകനാണെന്ന് ജൂതന്മാര് ഒരു വിഭാഗത്തിന് വാദമുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് കാലത്ത് മുസ്ലിങ്ങളോട് പ്രത്യേകം നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇവിടെ ഈ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത സ്ഥാനത്തിൽ നിന്ന് അവരുടെ മഹത്വം കൊണ്ടും അവരുടെ പ്രാധാന്യം കൊണ്ടും കൂടുതൽ സ്ഥാനം കൊടുത്തതിന്റെ പേരിലാണ് അവര് വലിയ അപകടകരമായ കുഫറിലേക്കും ശിർക്കിലേക്കും എത്തിയത്. ഇപ്പോ ക്രിസ്മസ് ആഘോഷം, അവരിലേക്ക് അയച്ച പ്രവാചകനെ അള്ളാഹുവിന്റെ മകനാക്കുകയും ആ മകന്റെ ജന്മദിനാഘോഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് നിയോഗിച്ചപ്പോ ആ പ്രവാചകന്റെ പേരിലും മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ അവർ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നതും ആ പ്രവാചകന്റെ അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ആചാരങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തരാത്തതാണ്. പ്രവാചകൻ പറഞ്ഞതുമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസാറാക്ക ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയ പോലെ, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എത്തിച്ച പോലെ നിങ്ങൾ എന്നെ ചെയ്യരുത്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് എന്നുള്ളത്. അള്ളാഹുവിന്റെ ദാസനാണ്. ശിർക്കിലേക്ക് എത്തുന്ന വലിയൊരു കാര്യമാണ് അമ്പിയാക്കളിലെയും സ്വാലിഹികളിലെയും ഉള്ള ഒലുവ്. അമ്പിയാക്കളുടെ വിഷയത്തിലും സ്വാലിഹികളുടെ വിഷയത്തിലുമുള്ള ഒലുവ് ഗൗരവത്തെ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽമസീഹ് ഇബ്നുല്ലാഹ്. ജൂതന്മാർ പറഞ്ഞു, ഉസൈർ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന്റെ മകനാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഒരു ചരിത്രം പറഞ്ഞിരുന്നുണ്ട്. 100 വർഷം ഉറങ്ങിക്കിടന്ന ഒരാളെ പറ്റിയിട്ട്, സൂറത്തുൽ ബഖറയിലാണെന്ന് എന്റെ ഓർമ്മ, അദ്ദേഹം ഒരു അങ്ങാടിയിലൂടെ നടന്നു പോകുന്ന സമയത്ത്, ഒരു നാടിലൂടെ നടന്നു പോകുന്ന സമയത്ത് തകർന്നടിഞ്ഞിരുന്ന ആടാണ്. അദ്ദേഹം ചോദിച്ചു, ഇനി ഇതൊക്കെ തകർന്നടിഞ്ഞു പോയി, ഇതൊക്കെ പഴയ പോലെ കൊണ്ടുവരും, ഈ ആളുകൾ മരിച്ച ആളുകളൊക്കെ പഴയ പോലെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് അതൊക്കെ സംഭവിക്കൂ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ ഉറക്കിക്കിടത്തി അള്ളാഹു സുബ്ഹാനഹു വതആല 100 വർഷക്കാലം. അങ്ങനെ അദ്ദേഹത്തിനെ വീണ്ടും എഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നീ എത്ര കാലം ഉറങ്ങി? പറഞ്ഞു, വളരെ കുറച്ചു നേരം ഉറങ്ങിയിട്ടുള്ളൂ എന്ന്. വളരെ കുറച്ചു കാലം ഉറങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് അപ്പോ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഈ 100 വർഷമാണ് ഉറങ്ങിയത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവന്. ആ വ്യക്തി ഉസൈർ നബിയാണെന്ന് ചരിത്രങ്ങളിൽ കാണാം, ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. അതിന്റെ കാരണം കൊണ്ടാണ് ഉസൈർ നബിയെ അള്ളാഹുവിന്റെ മകനായി സ്വീകരിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട വിഷയം, എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ദൃഷ്ടാന്തമായി കാണിച്ചു തരുന്നുവോ അതിന്റെ എല്ലാം ഉദ്ദേശം അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്, അള്ളാഹുവിന്റെ കഴിവിനെ പറ്റി ബോധ്യപ്പെടലാണ്. ഓരോ ചരിത്രത്തിനും, കഴിഞ്ഞ ദിവസത്തിൽ നാം സൂചിപ്പിച്ചതുപോലെ മറിയം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഓരോന്നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല എത്രത്തോളം കഴിവുള്ളവനാണെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരണമെന്നും മനസ്സിലാക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ ഇബ്നു മറിയം. ചില ആളുകൾ നാം പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അവരൊക്കെ കുഫറിലെത്തി. അതിനേക്കാൾ മുകളിലായിട്ടുള്ള ഒരു വാദമാണ് അള്ളാഹു തന്നെയാണ് മറിയം എന്ന്. നമുക്കറിയാം എന്താ ത്രിയേകത്വം എന്നുള്ള വാദം. പിന്നെ അള്ളാഹു തന്നെയാണ് മറിയമല്ല, ഈസാ നബി അലൈഹിസ്സലാം, അള്ളാഹു തന്നെ സ്വയം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചതാണ് എന്നിട്ടുള്ള വാദം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവത്തിലുള്ള വിഷയത്തെ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ അദബ റജുലു അമത فأحسن تأديبها وعلمها فأحسن تعليمها ثم اعتقها فتزوجها كان له أجران. ഒരു അടിമ, ഒരു മുതലാളി, ഒരുത്തൻ, ഒരു പിന്നെ ഒരാൾ അടിമ, തന്റെ അടിമ സ്ത്രീയെ ഏറ്റവും നല്ല രീതിയിൽ മര്യാദകൾ പഠിപ്പിച്ചു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇൽമു നൽകി, അങ്ങനെ അവളെ മോചിപ്പിച്ചു, അവളെ വിവാഹം കഴിച്ചു. അവൾക്ക് രണ്ടു പ്രതിഫലമുണ്ട്. ഏതുപോലെ, ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിക്കുകയും അതുപോലെ അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായപ്പോ എന്നെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തവർക്ക് രണ്ട് പ്രതിഫലമുണ്ട്. അത് അന്ന് കാലത്ത് ജീവിക്കുന്ന അനസാറാക്കൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, നാം ബോധ്യപ്പെടുക, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഒരിക്കലും യോജിച്ച കാര്യമേ അല്ല ഒരു മകനെ സ്വീകരിക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, മാ കാന ലില്ലാഹ് അയ്യത്തഖദ മിൻ വലദിൻ സുബ്ഹാനഹു. അല്ലാഹു തആല ഒരിക്കലുമല്ല ഒരു മകനെ സ്വീകരിക്കുന്ന. സുബ്ഹാനഹു, അല്ലാഹു തആല പരിശുദ്ധനാണ്. എന്നിട്ട് പറയുകയാണ്, ഇദാ ഖദാ അംറൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹുകും ഫയകൂൻ, അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് പറയുകയാണ് കുൻ, നീ ഉണ്ടാകൂ എന്ന് പറയുക, ഫയകൂൻ അതുണ്ടായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ രീതി. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല, ഒരിക്കലും നടക്കില്ല, ഒരിക്കലും സംഭവിക്കില്ല എന്ന് തോന്നുന്ന ഏത് കാര്യവും അല്ലാഹു തആല തീരുമാനിക്കുന്നതോടുകൂടി കുൻ, അതുണ്ടാകാൻ പറഞ്ഞാൽ അതവിടെ സംഭവിക്കുന്നതാണ്, അതവിടെ സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചതാണ് ഈസാ നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമിനെ പോലെ. ആദം നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല കുൻ അതുണ്ടാകാൻ പറഞ്ഞു, ആദം നബി അലൈഹി സ്വലാം ഉണ്ടായി. അതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാം മറിയം ബീവിയിൽ അല്ലാഹു തആലയുടെ കലിമത്ത് കുൻ, അത് നാം പറഞ്ഞല്ലോ ദുനിയാവിന്റെ അല്ലാഹു തആല വെച്ചിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ള നിയമം അതൊന്നും അവിടെ ബാധകമല്ല. അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ ദുനിയാവിൽ വെച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ പാലിക്കണമെന്നുള്ള നിർബന്ധിതാവസ്ഥ അല്ലാഹുവിന്റെ മേലില്ല, അത് മനുഷ്യർക്കാണുള്ളത്. അല്ലാഹുവിന്റെ മേൽ കുൻ ഫയകൂൻ, ഇതാണ് ഈസാ നബി അലൈഹി സ്വലാമിനുള്ള ഏറ്റവും ശരിയായ വിശ്വാസം. അല്ലാഹു തആല പറഞ്ഞു, ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, ഇതാണ് ഈസാ നബി അലൈഹി സ്വലാമിനുള്ള യഥാർത്ഥ വിശ്വാസം. ഖൗലൽ ഹഖ് സത്യമായ വാക്ക്, ഫീഹി യംതറൂൻ ആളുകൾ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള, എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് അറിയോ? ഈസാ നബി അലൈഹി സ്വലാമിന്റെ നാട്ടിൽ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടർ ഈസാ നബി അലൈഹി സ്വലാം തന്നെയാണ് അള്ളാഹു എന്ന് പറയുന്നവരുണ്ട്, ഒരു കൂട്ടർ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണെന്ന് പറയുന്നുണ്ട്, ഒരു കൂട്ടർ ഈസാ നബി അലൈഹി സ്വലാം മരണപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, ഒരു കൂട്ടർ ഈസാ നബി അലൈഹി സ്വലാം പിന്നെ ഉയർത്തെഴുന്നേറ്റു, അങ്ങനെ പല ഉയർത്തെഴുന്നേറ്റതും മൂന്ന് ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും, അങ്ങനെ പല വാദങ്ങൾ പറഞ്ഞപോലെ വ്യതിചരിച്ചുണ്ടായ മകനാണെന്നുള്ള വാദം, ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ചുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ ആളുകളുമുണ്ട് ഈ ഓരോ വിശ്വാസത്തിന്റെ പേരിലും. യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അബ്ദാണ്, അള്ളാഹുവിന്റെ റസൂലാണ്, മറിയം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത വചനമാണ്, അള്ളാഹുവിനുള്ള റൂഹാണ്. ഈ നാല് കാര്യങ്ങൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണതയാണ്, ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തിലുള്ള യഥാർത്ഥ വിശ്വാസമാണ്. ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കടന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ് എന്ന് പറഞ്ഞ് പറയുന്നതിന്റെ അവസാനം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്താണെന്നറിയോ? വഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്, ഫഅബ്ദൂ അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് യഥാർത്ഥ നേരായ പാത, ഇതാണ് യഥാർത്ഥ നേരായ പാത, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യൽ. നാം ഓരോ നമസ്കാരത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആലയെ തേടുന്ന കാര്യം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നയിക്കണമേ. അത് രണ്ടു കൂട്ടരുടെ പാതയല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെയാണത്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹുവിന്റെ കോപം ഏറ്റ ആളുകൾ, അതാരാണ്? ജൂതന്മാരാണ്. അതുപോലെ തന്നെ വലദ്ദാലീൻ, വഴിപിഴച്ച ആളുകൾ, അതാരാണ്? നസറാക്കൾ. ഈ രണ്ട് കൂട്ടരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇതല്ലാത്ത നേരായ പാതയിൽ എന്നെ നയിക്കണമേ എന്ന് നാം ഓരോരുത്തരും ചോദിക്കുന്നത് ആ സിറാത്തു മുസ്തഖീം, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലുകളെ അംഗീകരിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് പഴച്ച വിശ്വാസമുള്ള, ഇത് മാത്രമല്ല എന്തൊക്കെ പഴച്ച വിശ്വാസങ്ങളിൽ ആളുകളുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വേർതിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സായിബീന വസ്സാബിഈന വന്നസാറ വൽമജൂസ വല്ലദീന അശ്റകു ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. അല്ലാഹു തആല പറയാണ്, ഇന്നല്ലദീന ആമനു, യഥാർത്ഥ വിശ്വാസമുള്ള സത്യവിശ്വാസികൾ, വല്ലദീന ഹാദു യഹൂദന്മാർ ജൂതന്മാർ, വസ്സാബിഈന അതല്ലാത്ത മറ്റുള്ള ചില മതക്കാർ, വന്നസാറ നസാറാക്കൾ, വൽ മജൂസ തീയിനെ ഇബാദത്ത് ചെയ്യുന്ന മജൂസികൾ, വല്ലദീന അശ്റകു അല്ലാഹുവിന് പങ്കുചേർക്കുന്ന ആളുകൾ, ഇങ്ങനെ ഓരോ കൂട്ടരെയും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ ഈ ഓരോ കൂട്ടരെയും അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി വേർതിരിക്കുന്നതാണ്, കൃത്യമായി വേർതിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മൾക്ക് ഇന്ന് കാലത്ത് മുസ്ലിമുകൾക്കും നേടിയെടുക്കേണ്ട വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പറ്റിയ പിഴവെന്തായിരുന്നു, അള്ളാഹുവിന്റെ മേൽ അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിനുള്ള വിശ്വാസത്തിന്റെ മേലുള്ള ഒലുവ് എല്ലാ കാലഘട്ടത്തിലും ശിർക്കെത്തിയ ഒരു പാത, അത് നമുക്ക് മാതൃകയായി കാണാനുണ്ട്. ഇന്ന് കൂട്ടി നമ്മുടെ നാടുകളെ ആലോചിച്ചു വെക്കും, പ്രവാചകനെ വിളിച്ച് ദുആ ചെയ്യുന്ന ആളുകൾ, പ്രവാചകനോട് സഹായം ചോദിക്കുന്ന ആളുകൾ, ആപത്ഘട്ടത്തിൽ പ്രവാചകനോട് തേടുന്ന ആളുകൾ, ഇതെല്ലാം അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ള നിലക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന് കൊടുക്കേണ്ട സ്ഥാനത്തു നിന്ന് അപ്പുറത്തേക്കുള്ള സ്ഥാനം നസാറാക്കൾ കൊടുത്തപ്പോഴാണ് അവർ ഏറ്റവും വലിയ വഴിപിഴവിലെത്തിയത്. ഇവിടെ നമ്മുടെ ആളുകൾ ഇന്ന് പ്രവാചകന് കൊടുക്കുന്നതോ അല്ല, വലിയ അപകടത്തിലേക്കെത്തും. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇന്ന് നടക്കുന്ന നബിദിനം വരും കാലത്തിൽ ഇന്ന് ക്രിസ്ത്യാനികൾ കാണിക്കുന്നത് പോലെ, നസാറാക്കൾ കാണിക്കുന്നത് പോലെ ഒരു ആഘോഷമായിട്ട് ഇന്ന് ഒരുവിധമായിരിക്കുന്നു. അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് എത്തുന്ന രീതി നമ്മൾ നാടിൽ കാണുന്നുണ്ട്. വലിയ ഗൗരവത്തിൽ ഈ ഓരോ കാര്യങ്ങളെയും, ഈ ചരിത്രമൊക്കെ എന്തിനാണ് നമുക്ക് പറഞ്ഞിരുന്നത്? ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പാതയിൽ നിന്ന് തെറ്റാതെ നേരായ പാതയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാ കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല സാക്ഷിയാണ്, എല്ലാ കാര്യത്തിനും അല്ലാഹു തആല സാക്ഷിയാണ്. സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും മുറുകെ പിടിക്കേണ്ടതും ഏറ്റവും പ്രാധാന്യത്തിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട കാര്യമാണ് തൗഹീദ്. തൗഹീദിൽ നിന്ന് ആളുകൾ പ്രവാചകന്മാരുടെ ഒഴിവിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് പല രീതിയിൽ ശിർക്കിലേക്ക് എത്തിക്കും. ഷെയ്ത്താൻ നമ്മളെ വിടില്ല. ഷെയ്ത്താൻ നമ്മുടെ അവസാനം വരെ, മരണം വരെ നമ്മോടൊപ്പം ഒന്നല്ലാത്ത മറ്റൊന്ന് രീതിയിൽ ഷിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി. പിശാചിന്റെ ലക്ഷ്യം ഒരടിമ ഷിർക്കിലെത്തുക എന്നുള്ളതാണ്. മറ്റുള്ള ഏത് കാര്യവും എന്തല്ല, ഒരു വഴി മാത്രമാണ്. ഒരു വഴി മാത്രമാണ് എന്തിന്, ഷിർക്കിലെത്തിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. പാപങ്ങൾ, ചെറുപാപങ്ങൾ, ബിദഅത്തുകൾ, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും അവസാനം ഷിർക്കിലേക്ക് എത്തിക്കാനാണ്. ഈസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലൂടെ തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം അല്ലാഹു തആല പറയുന്നുണ്ട്, വഖാലൽ മസീഹ് യാ ബനീ ഇസ്രായീൽ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഏ ബനൂ ഇസ്രായേലുകളെ, ഉബ്ദുല്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, റബ്ബി വ റബ്ബക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ. ഇന്നഹു മയ്യുശ്രിക്കു ബില്ലാ, ആരാണോ അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്നത്, അള്ളാഹുവിന് പങ്കു ചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുന്നാർ, അവന്റെ മേൽ സ്വർഗം ഹറാമാകുന്നതാണ്, സ്വർഗം നിഷിദ്ധമാകുന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. വമഅവാഹുന്നാർ, അവന്റെ അഭയസ്ഥാനം, അവൻ ചെന്ന് പതിക്കുന്ന സ്ഥാനം നരകമായിരിക്കും എന്നുള്ളത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏത് സമയത്തും ജീവിതത്തിന്റെ ഏത് മേഖലയിലും നാം തൗഹീദിനെ മുറുകെ പിടിക്കേണ്ടതുണ്ട്, ഗൗരവത്തിൽ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഓരോ വിഷയത്തിലും. ഇതെല്ലാം നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ ശുഭഹത്തിന്റെ ആളുകൾ നമ്മളിലേക്ക് വരുമ്പോൾ, ഇതിന്റെ ശുഭഹത്തിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിന്ന് പഴച്ചു പോകുന്ന നമുക്ക് മനസ്സിലൊരു ശക്ക് ഉണ്ടാവുക. അത് വരുന്നതിന് മുമ്പ് തന്നെ വിശ്വാസം ശരിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഈ വിശ്വാസമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് നാളെ പരലോകത്ത് ഈസാ നബി അലൈഹിസ്സലാമിൽ ഈ വിശ്വാസം വെച്ചു പുലർത്തിയ ആളുകൾ, അഥവാ അള്ളാഹുവിന്റെ സന്താനമാണ് ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശ്വാസം വെച്ചു പുലർത്തിയ ആളുകളെ വിചാരണ ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്നുണ്ട്. അള്ളാഹു തആല പറയാണ്, വഇദു ഖാല അല്ലാഹു യാ ഈസ ബിനു മറിയം, നാളെ പരലോകത്ത് ഓരോ പ്രവാചകന്മാരെയും കൊണ്ടുവരും ഓരോ ഉമ്മത്തിന് സാക്ഷികളായിട്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരും. ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, യാ ഈസ ബിനു മറിയം, എല്ലാവരും ഉണ്ടാവും. ഈസാ നബി അലൈഹിസ്സലാം മകനാണെന്ന് വിശ്വസിച്ചവർ, അള്ളാഹുവിന്റെ മകനാണെന്ന് വിശ്വസിച്ചവർ, ഈസാ നബി അലൈഹിസ്സലാമാണ് അള്ളാഹ് എന്ന് വിശ്വസിച്ചവർ, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയും ദൂതനുമാണെന്ന് വിശ്വസിച്ചവർ, എല്ലാവരും ഉണ്ടാവും. അവിടെ ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവന്ന് ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കും. ഈസാ നബി അലൈഹിസ്സലാം ഭയപ്പെട്ടിരിക്കും. പ്രവാചകന്മാരെല്ലാം അന്നത്തെ വിചാരണയിൽ ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഷഫാഅത്തുൽ ഉദമയുടെ ഹദീസിൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ചോദിക്കും, അ അൻത ഖുൽത ലിന്നാസി തഖദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, യാ ഈസാ, നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് നിന്നെയും നിന്റെ ഉമ്മാനെയും അള്ളാഹുവിന് പകരമായി ഇലാഹുകളായി സ്വീകരിക്കാൻ നീയാണോ ഈ ജനങ്ങളോട് പറഞ്ഞത് എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കി. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, മറിയം ബീവിയെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, തങ്ങളുടെ എന്തൊരു ആവശ്യത്തിന് അവർക്ക് അവരോട് ചോദിച്ചവർ, തങ്ങളുടെ അസുഖം മാറാൻ അല്ലെങ്കിൽ തങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്കും, മുസ്ലിമുകളായ പേരുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ മക്കൾ ഉണ്ടാവാനും അസുഖം മാറാനും ഈ കൂട്ടർ വന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ ചെയ്ത അസുഖം മാറുമെന്ന് പറഞ്ഞ് ഈ കൂട്ടറിന് കെണിയിൽ പെട്ടുപോകുന്ന എത്ര മുസ്ലിമുകളുണ്ട് അറിയോ? നാട്ടിൽ എത്ര മുസ്ലിമുകളുണ്ട് എന്നറിയോ? വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അവർ പറയും, നീയാണോ പറഞ്ഞത്? അപ്പൊ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി, ഖാല സുബ്ഹാനക, സുബ്ഹാനക. ഈസാ നബി അലൈഹി ഇസ്ലാം പറയും, അല്ലാഹ് നീ എത്ര പരിശുദ്ധനാണ്, ഈ പറഞ്ഞുണ്ടാക്കി ഈ വാദത്തിനേക്കാൾ എത്ര പരിശുദ്ധനാണ് നീ. ഇതൊന്ന് ആലോചിച്ചു നോക്കി, നാളെ പരലോകത്ത് ഈ വിചാരണ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല വിചാരണ ചെയ്യുമ്പോ നസാറാക്കളുടെയും മുഅ്മിനീങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇത് കണ്ടും കേൾക്കുന്ന അവസ്ഥയിൽ സുബ്ഹാനക എന്നിട്ട് പറഞ്ഞു, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, ഹഖല്ലാത്ത സത്യമല്ലാത്തൊരു കാര്യം പറയുന്ന രീതിയിൽ ഞാൻ ആയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ഇൻ കുന്തു ഖുൽതു ഫഖദ് അലിംത, ഏ അല്ലാ ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലാ നീ അതറിയും, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന അല്ലാ നീ അതറിഞ്ഞിട്ടുണ്ടാകും. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ ഗൈബും അറിയുന്ന ഏറ്റവും വലിയ ഇൽമുള്ള അല്ലാമുൽ ഗുയൂബ് അല്ലേ നീ എന്ന് പറയും അല്ലാഹു സുബ്ഹാനഹു വതആല. എന്നിട്ട് പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബി, ഞാൻ ഈ ബനൂ ഇസ്രായേലുകളോട് ഈ നസാറാക്കളോട് എല്ലാവരോടും നീ എന്നോട് എന്താണോ പറയാൻ കൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അനി അബുദുല്ലാഹ് റബ്ബി വറബ്ബക്കും, അള്ളാഹുവിനെ മാത്രം വിവാദത്ത് ചെയ്യുക, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ മാത്രം. വകുന്തു അലൈഹിം ഷഹീദം മാ ദുംതു ഫീഹിം, ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ അവർക്ക് സാക്ഷിയാണ്, ഞാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഫലമ്മ തവഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, നീ എന്നെ അവരിൽ നിന്ന് ഉയർത്തിയതിനു ശേഷം, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബനൂ ഇസ്രായേലികളിൽ നിന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തിയതിനു ശേഷം അവർ എന്താണ് ചെയ്തത് എന്നുള്ളതിന് നീയാണ് നോക്കിക്കണ്ടത്, നീയാണ് അതിനുള്ള സാക്ഷി, നീയാണ് അത് കണ്ടറിഞ്ഞത്. വ അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, നീ എല്ലാ കാര്യത്തിനും സാക്ഷിയല്ലയോ എന്ന് പറയും. എന്നിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പറയുകയാണ്, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവരും നിന്റെ അടിമകളാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ അസീസും ഹക്കീമുമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയിട്ട് ഒരു രാത്രി മൊത്തം നമസ്കരിച്ച്, ഈ ഒരൊറ്റ ആയത്ത് ഓതിയിട്ട് കരഞ്ഞുകൊണ്ട് വീണ്ടും 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 ഈ ആയത്ത് ഓതിയിട്ട് ഒരു ദിവസം രാത്രി മൊത്തം നമസ്കരിച്ചു. അത്ര അർത്ഥവത്തായ ആയത്താണത്. പറയുന്ന വാക്കെന്താണ്? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, ഏ അല്ലാ അവരെ ശിക്ഷിക്കണമെങ്കിൽ അവർ നിന്റെ അടിമകളാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിയന്ത്രണത്തിലുള്ള കേവലം അടിമകളാണ് നാം ഓരോരുത്തരും. നമ്മളോട് അനുവാദം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അള്ളാഹ് നമ്മളോട് എന്തെങ്കിലും ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ സമ്മതം കിട്ടിയിട്ട് വേണോ തിരിച്ച് നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ഇല്ല, അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. വഇൻ തഗ്ഫിർ ലഹും, ഏ അല്ലാഹ് നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ അൻതൽ അസീസുൽ ഹക്കീം, നീ അസീസും ഹക്കീമുമാണല്ലോ എന്നുള്ളത്. ഈ ഒരു ആയത്തോതി രാത്രി മൊത്തം കരഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം എത്രയായിരിക്കും, അതിന് ഗൗരവം എത്രയായിരിക്കും. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് സംഭവിക്കുന്ന കാര്യമാണത്. ഇവിടെ നാളെ പരലോകത്ത് ഓരോ ജനവിഭാഗവും ആരെയാണോ ഇബാദത്ത് ചെയ്തത് അവരുടെ പിന്നാലെ നരകത്തിലേക്ക് വീഴും. നസാറാക്കൾ നിൽക്കുമ്പോ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിൽ ഒരു പിശാചിനെ അള്ളാഹു തആല അവരുടെ മുമ്പിൽ നയിക്കും, അങ്ങനെ അവരുടെ പിന്നിലായിക്കൊണ്ട് അവർ നരകത്തിൽ. യഹൂദന്മാരുടെ മുമ്പിൽ ഉസൈർ നബിയുടെ രൂപത്തിൽ ഒരാ പിശാചിനെ വെക്കും, അവരുടെ പിന്നാലെ നരകത്തിലേക്ക് വീഴും. അങ്ങനെ എന്തിനൊക്കെയാണ് ആളുകൾ ഇബാദത്ത് ചെയ്തത്, ആ രൂപത്തിൽ ഓരോ പിശാചിനെ അള്ളാഹു തആല വെക്കുകയും അതുവഴി അവരൊക്കെ നരകത്തിൽ പോകും. അവസാനം മുഅ്മിനീങ്ങൾ തങ്ങൾ ഇബാദത്ത് ചെയ്ത അള്ളാഹുവിനെ കാത്തു നിൽക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകും. അങ്ങനെ അള്ളാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യപ്പെട്ടിരിക്കുന്ന ഓരോന്നിനെയും ആ ആളുകളെല്ലാം അള്ളാഹു തആല വേർതിരിച്ച് അള്ളാഹു തആല പറയുന്ന വാക്ക് എന്താണെന്നറിയോ? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ തെമ്മാടികളെ, മുജ്രിമീങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളെ ഇബാദത്ത് ചെയ്ത് ശിർക്കിൽ അകപ്പെട്ട് തെമ്മാടികളായി മാറിയ ആളുകൾ, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങള് കൺമുന്നിൽ നിന്ന് പൊയ്ക്കൊള്ളുക എന്നുള്ള രീതിയിൽ നരകത്തിലേക്ക് പോകാൻ പറയുന്ന വാക്കുണ്ട് അള്ളാഹു തആല പറയുന്നത്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നറിയോ? അലം അഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബ്ദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ ശൈത്താൻ ഇബാദത്ത് ചെയ്യരുത്. അള്ളാഹു അല്ലാത്ത മറ്റെന്തിനെ ആര് ഇബാദത്ത് ചെയ്താലും യഥാർത്ഥത്തിൽ ഇബാദത്ത് ആർക്കുള്ളതാണ്? ശൈത്താനുള്ള. അവൻ നിങ്ങൾ വ്യക്തമായ ശത്രുവാണ് എന്നുള്ളത്. എന്നിട്ട് അള്ളാഹു തആല പറയും വാനിഅബ്ദൂനി ഹാദാ സിറാത്തുൽ മുസ്തഖീം, എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, അതാണ് നേരായ പാത എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖലൂൻ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഓരോ സമൂഹത്തെയും ആഫി ശൈത്താൻ പിഴപ്പിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല പറയും ഹാദിഹി ജഹന്നമുൽ ലതീ കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള നരകമാണിത്, അതിലേക്ക് പോയി നിങ്ങൾ വെന്തിരിഞ്ഞു. ഇസ്ലൗഹ അൽയൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിന്റെ ഫലമായിട്ട് ആ നരകത്തിൽ പോയി എരിഞ്ഞോളാൻ പറയും. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാമിലുള്ള വിശ്വാസം ഒരുപാട് തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തും. ഒരുപാട് തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈസാ നബി അലൈഹിസ്സലാമിലെ വിശ്വാസത്തിൽ പിഴച്ച ആളുകൾ ആ പിഴച്ച വഴി മനസ്സിലാക്കുകയും നമ്മുടെ പ്രവാചകന്റെ വിഷയത്തിൽ അതുപോലുള്ള ഒരു പിഴവ് വരാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുമ്പോൾ ആ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആ ഒരവസ്ഥയും, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ഈ ദുനിയാവിൽ വന്നിട്ട് ഉണ്ടാകുന്ന ബാക്കിയുള്ള കാര്യങ്ങളും, അങ്ങനെ ഓരോ വിഷയത്തിലും ഇവിടെ സഹോദരങ്ങളെ നാം പറഞ്ഞതിന്റെ ചുരുക്കം, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിച്ചതല്ല അള്ളാഹുവിനൊരു സന്താനം ജനിക്കുക എന്നുള്ളത്, സന്താനം ഉണ്ടാവുക എന്നുള്ളത്. ഏറ്റവും ഗൗരവത്തിലുള്ള വഴിപിഴച്ച ഒരു വിശ്വാസമാണത്. ആ കൂട്ടർ അവർ മനസ്സിലാക്കിയത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശമായ വിചാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹു തആല ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹു തആലയുടെ കുൻ എന്നുള്ളൊരു വാക്ക് മതി അള്ളാഹുവിന് എന്തും നടപ്പിലാക്കാൻ എന്നുള്ള അള്ളാഹുവിന്റെ ഖുദ്രത്തിനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത ആളുകൾക്ക് നാളെ പരലോകത്ത് അനുഭവിക്കുന്ന അവസ്ഥ നരകത്തിലെ ഭവനമായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ഈ വിശ്വാസം നാം ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ വിശ്വാസത്തെ കുറിച്ച് നാം പഠിക്കണം. നമ്മുടെ മക്കളെ ഈസാ നബി അലൈഹി ഇസ്ലാമിലെ വിശ്വാസം ശരിയായ രൂപത്തിൽ പഠിപ്പിക്കണം. അത്രത്തോളം ശുഭഹത്തുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട്. ചിലപ്പോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവൂല. നമ്മൾ ഇതുവരെ ഇതുപോലുള്ള പഴച്ച വിശ്വാസമുള്ള ആള് നമ്മളെത്തുമെന്ന് സംസാരിച്ചിട്ടുണ്ടാവും. അല്ല, കാത്തുരക്ഷിക്കട്ടെ, അവരുടെ ശുഭഹത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ചില നമുക്ക് അറിയാൻ പറ്റും, ഞാൻ പറഞ്ഞല്ലോ കാദിയാനികൾ, അവർ വന്ന് സംസാരിക്കുന്നതിൽ പെട്ടുപോകുന്ന എത്രയോ യുവാക്കളുണ്ട്, മുസ്ലിം യുവാക്കൾ. അതുപോലെ തന്നെ ക്രൈസ്തവർ, അവനെ കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ക്രൈസ്തവരുടെ ആ ധാമ്പത്തിൽ. അതുപോലെ തന്നെ രോഗം വന്നിട്ടും മക്കളില്ലാതെയും ഈ ക്രൈസ്തവ പുരോഹിതന്മാരെടുത്ത് പോയിട്ട് അവരസുഖം മാറി രോഗ കുട്ടികളുണ്ടായി എന്നതിന്റെ പേരിൽ മതം മാറുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാടുകളുണ്ട്. മുസ്ലിങ്ങളിൽ മാത്രമല്ല, ബാക്കിയുള്ള ഹൈന്ദവതയിൽ നിന്നും മറ്റുള്ള നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈ പഴച്ച വിശ്വാസത്തിലേക്ക് എത്തുന്നുണ്ട്. ഗൗരവത്തിൽ ആ വിശ്വാസത്തിന്റെ പ്രാധാന്യം, ഈസാ നബി അലൈഹിസ്സലാമിലെ വിശ്വാസത്തിന്റെ പ്രാധാന്യം നാം പഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ തിരിച്ചുവരവിനെ പ്രതീക്ഷിക്കുന്ന ആളുകളായിട്ട് നാം മാറേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമ്മള് ഇനി അടുത്ത ദിവസത്തിൽ ഇൻഷാല്ലാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ തിരിച്ചുവരവ്, ഈസാ നബി അലൈഹിസ്സലാം, ഇപ്പൊ നാം പറഞ്ഞോ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച വിഷയത്തിൽ ആളുകൾ മൂന്ന് വിഭാഗമായി, അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അവസാനം അത് എങ്ങനെയായിരുന്നു എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു എന്ന് പറയുന്ന ആളുകൾ, ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചിട്ടേ ഇല്ല, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല ഉയർത്തി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ജനത്തെ ഭിന്നിച്ചതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അവസാനത്തിലും ആളുകൾ ഭിന്നിച്ചിട്ടുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങൾ അതിലേത് വിശ്വാസമാണ് എന്നുള്ളതും ഈസാ നബി അലൈഹിസ്സലാം മടങ്ങി വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളതും അതിൽ മുഅ്മിനീങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടത് എന്നുള്ളതും ഇൻഷാഅല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച വബില്ലാഹി തൗഫീഖ് അദർസിൽ നമ്മൾ സംസാരിക്കാം. അതോടുകൂടി ഈ ഒരു വിഷയം അഥവാ മറിയം അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും വിഷയം നാം അവസാനിപ്പിക്കും. ചുരുക്കത്തിൽ നാം പറയട്ടെ, ഈ ഓരോ ചരിത്രത്തിൽ നിന്നും മറിയം ബീവിയുടെയും ഈസാ നബിയുടെയും ചരിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് ഒരു മുഅ്മിന്റെ ഖൽബിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ശക്തിപ്പെടുകയും അള്ളാഹുവിന്റെ കഴിവിനെ ബോധ്യപ്പെടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമാണത്, ഒരു പിന്നെ പാഠമാണ്, ഒരു ചരിത്രമാണത്. അത് ആ ആശയത്തിൽ ചിന്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ. أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.